The editorial. രണ്ടായിരത്തി 2024 March 7 വ്യാഴം, 1199 കുംഭം, 23 ദീപിക. എഡിറ്റോറിയൽ. ആരുടേതാണ് ഈ 140 കോടി കുടുംബം? ഭാരതമാണ് എന്റെ കുടുംബം. രാജ്യത്തെ 140 കോടി ജനം എന്റെ കുടുംബാംഗങ്ങളാണ്. രാജ്യം കേൾക്കാൻ ആഗ്രഹിച്ച പ്രസംഗമാണ് തെലങ്കാനയിലെ ആദിലാബാദിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയത്. പക്ഷെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം പകച്ചു നിൽക്കുകയാണ്, ഇതാരെക്കുറിച്ചാണ് എന്നറിയാതെ. അക്കൂട്ടത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദളിതരും പാവങ്ങളുമുണ്ട്. അവരിൽ പലരുടെയും ബന്ധുക്കൾ വർഗീയവാദികളാലോ സവർണരാലോ കൊല്ലപ്പെട്ടവരാണ്. ചിലർ ബുൾഡോസർ കയറിയിറങ്ങിയ ആരാധനാലയങ്ങളുടെയും വീടുകളുടെയും പുറത്തു നിൽക്കുന്നവരാണ്. മറ്റു ചിലരോ അംബാനി കല്യാണങ്ങളുടെ വെടിക്കെട്ടുയരുന്ന അനന്ത വിഹായസിലേക്ക് നോക്കി വിശപ്പും തൊഴിലില്ലായ്മയും മറന്ന് അന്തിച്ചു നിൽക്കുന്നവരും. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ കുടുംബ വിശേഷണത്തിന്റെ പൊരുൾ. ആരുടേതാണ് ഈ കുടുംബം? മോദിക്ക് കുടുംബമില്ലെന്ന് പാട്നയിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവ് ആരോപിച്ചതിന് മറുപടിയായിരുന്നു മോദിയുടെ പ്രസംഗം. പലരും പറയുന്നു മോദിക്ക് കുടുംബമില്ലെന്ന്. ഭാരതമാണ് എന്റെ കുടുംബം. രാജ്യത്തെ 140 കോടി ജനങ്ങൾ എന്റെ കുടുംബാംഗങ്ങളാണ്. രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളും അമ്മമാരും സഹോദരിമാരും പാവപ്പെട്ടവരും എന്റെ കുടുംബമാണ്, പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസംഗം കേൾക്കാൻ സുഖമുണ്ടെന്ന് മാത്രമല്ല മാതൃകാപരവുമാണ്, പക്ഷേ പ്രവൃത്തിയിലുണ്ടോ? തന്റെ പ്രസംഗത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോട് പറയുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗവും ആക്രമണവും നടത്തുന്ന അണികളെ തടയുകയും മണിപ്പൂരിൽ ഉൾപ്പെടെ പീഡനം അനുഭവിക്കുന്നവരോട് ഒരാശ്വാസ വാക്കെങ്കിലും പ്രധാനമന്ത്രി പറയുകയും ചെയ്തിരുന്നെങ്കിൽ അനീതിക്കിരയായ കോടിക്കണക്കിന് മനുഷ്യർക്ക് തങ്ങളും ഈ കുടുംബത്തിൽ പെട്ടവരാണെന്ന ആത്മവിശ്വാസം ഉണ്ടാകുമായിരുന്നു. ദളിതരെ മനുഷ്യരായി കാണാൻ സവർണരായ അനുയായികളോട് പറഞ്ഞാൽ മതി. അടിമത്തത്തിന്റെ ചങ്ങല മുറുക്കത്താൽ വ്രണിത ഹൃദയരായ കോടിക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് ഒന്ന് ശ്വാസം വിടാമായിരുന്നു. അതിസമ്പന്നരുടെ അസാധാരണ വളർച്ച ഉറപ്പാക്കുന്നതിനിടെ തളർന്നുപോയ പട്ടിണി പാവങ്ങളെ കൂടി ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ 140 കോടി അംഗങ്ങളുള്ള കുടുംബം 125 രാജ്യങ്ങൾ മാത്രമുള്ള ലോക പട്ടിണി സൂചികയിൽ 111-ാമതായി ക്ഷീണിച്ചിരിക്കേണ്ടി വരില്ലായിരുന്നു. മണിപ്പൂരിൽ 2023 May 3 തുടങ്ങിയ കലാപം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. 219 പേർ കൊല്ലപ്പെട്ടു. മെയ്തികളും കുക്കികളും തമ്മിലുള്ള വംശീയ കലാപമാണെന്ന് പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിലും ആദ്യത്തെ 36 മണിക്കൂറിനുള്ളിൽ മെയ്തികളുടെ 249 പള്ളികളും ആ വിഭാഗത്തിൽ നിന്നുള്ളവർ തന്നെ തകർത്തതിന് മറുപടിയില്ല. 10,000 പലായനം ചെയ്തു. പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കവർന്ന ആയുധങ്ങളുമായി മെയ്തികൾ നാടുവാഴുകയാണ്. സ്ത്രീകൾ കൂട്ടമാനഭംഗങ്ങൾക്കിരയായി. കുക്കി പെൺകുട്ടികളെ പീഡിപ്പിച്ച് നഗ്നരായി തെരുവിലൂടെ നടത്തിച്ചു. എല്ലാ പെൺമക്കളും തന്റേതാണെന്ന് പ്രസംഗിച്ച പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കില്ലെന്ന വാശിയിലാണ്. ആരുടേതാണ് ഈ കുടുംബം? അനധികൃതമെന്നും കുറ്റവാളികളുടേതെന്നും ആരോപിച്ച് ബുൾഡോസർ കയറ്റി തകർത്ത മുസ്ലിങ്ങളുടെ വീടുകൾ എത്രയാണ്? ബീഫ് കൈവശം വെച്ചെന്നും കാലികളെ കടത്തിയെന്നും ആരോപിച്ച് എത്ര മനുഷ്യരെയാണ് സംഘപരിവാർ തല്ലിക്കൊന്നത്? എത്രയെത്ര ദളിതരാണ് സവർണറുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്? ദളിതരുമായി ബന്ധപ്പെട്ട എത്രയെത്ര പാഠഭാഗങ്ങളാണ് പാഠ്യപദ്ധതികളിൽ നിന്ന് ഒഴിവാക്കിയത്? ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ ബ്രാഹ്മണ സേവനമാണ് ശൂദ്രധർമ്മമെന്ന് പ്രസ്താവിച്ചത്. ദളിതരോട് അങ്ങനെ പറയരുതെന്ന് ഓർമ്മിപ്പിക്കാൻ കുടുംബനാഥൻ എത്തിയില്ലല്ലോ. ആസാമിലെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് ക്രിസ്തുരൂപങ്ങൾ മാറ്റണം. വൈദികരും കന്യാസ്ത്രീകളും സഭാവസ്ത്രങ്ങൾ ധരിച്ച് ജോലി ചെയ്യരുത്. സ്കൂളുകളിൽ ക്രൈസ്തവ പ്രാർത്ഥനകൾ പാടില്ല എന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയത് കുടുംബ സുരക്ഷാ പരിഷത്ത് എന്നൊരു സംഘടനയാണ്. ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ തങ്ങൾ വേണ്ടത് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമാകുന്നുണ്ടെന്നും അതുടൻ അവസാനിപ്പിക്കുമെന്നും ഹിന്ദുത്വ ശക്തി പ്രാപിക്കുമെന്നും പറഞ്ഞത് BJP നേതാവും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ വിഷ്ണു ഡിയോസായി. കുടുംബനാഥൻ അറിഞ്ഞിട്ടില്ല. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ഉത്തരേന്ത്യയിലെങ്ങും മതപരിവർത്തനം ആരോപിച്ച് ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളും കള്ളക്കേസുകളും പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയാണ് ഓർമ്മിപ്പിക്കുന്നത്. മണിപ്പൂരിലെ പരീക്ഷണങ്ങൾ ആസാമിൽ എത്തുമോ എന്ന ഭയത്തിലാണ് ജനങ്ങൾ. ആരുടേതാണ് കുടുംബനാഥ? അങ്ങ് വിശേഷിപ്പിച്ച കുടുംബം.
എഡിറ്റോറിയൽ.